പ്രവാചകനായിരുന്ന മലാഖിയുടെ സമയത്ത് ജനങ്ങൾ ദൈവത്തെ മുഷിപ്പിക്കുന്നവരായിരുന്നു. എങ്ങനെയെങ്കിലും ദൈവത്തെ കബളിപ്പിച്ച് കാര്യം കാണുവാൻ ശ്രമിച്ചിരുന്ന ആ ജനങ്ങളുടെ അന്യായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചല്ലോ. അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന വഴിപാടുകൾ മനുഷ്യൻ പോലും അംഗീകരിക്കുന്നവ ആയിരുന്നില്ല. അവരുടെ പുരോഹിതന്മാർ ജനത്തിന്റെ സകല അനീതിക്കും കൂട്ടുനിന്നു. ആ ജനത്തിന്റെ അന്യായത്തിന്റെ കൂടുതൽ ഓർക്കണേ, അവർ തങ്ങളുടെ എബ്രായ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തു. ഇതിനെല്ലാം എതിരായി മലാഖി സംസാരിച്ചു. വിവാഹമോചനത്തിനെതിരായി പ്രവാചകൻ സംസാരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. ഒരടിസ്ഥാനവും ഇല്ലാതെ ആ ജനം ഭാര്യമാരെ ഉപേക്ഷിച്ചു. ഇതൊക്കെ കാണിച്ചിട്ടും ഭക്തി പറയുന്നതിനും നടിക്കുന്നതിനും ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു എന്ന്. മലാഖിയുടെ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സാഹചര്യം നമ്മുടെ ഇന്നത്തെ സംസ്കാരങ്ങളിൽ വളരെയധികം പ്രബലമാകുന്നുണ്ട്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ അടുത്ത കാലങ്ങളിൽ വളരെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇന്നത്തെ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം ചിന്താക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തങ്ങളായ അനേകം വ്യാഖ്യാനങ്ങൾ ഇന്ന് വ്യക്തമായി കാണുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ അനേകം കുടുംബങ്ങളും കടിച്ചു പിടിച്ചിരിക്കുകയാണ്. സുഹൃത്തെ, ഒരുപക്ഷെ താങ്കളുടെ കുടുംബജീവിതത്തിലും ഇന്ന് സംഘർഷം മുറ്റി നിൽക്കുകയായിരിക്കും. എങ്കിൽ ക്രിസ്തു പറഞ്ഞത് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിഷയത്തെ സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ക്രിസ്തു വ്യക്തമാക്കി. ഒന്ന്, മനുഷ്യരുടെ ഹൃദയകാഠിന്യം ഒന്നുകൊണ്ട് മാത്രമാണ് മോശ വിവാഹമോചനത്തിന് അനുവദിച്ചത്. രണ്ട്, വിവാഹമോചനത്തിന് വ്യക്തമായ ഒരു അടിസ്ഥാനമുള്ളത് എന്തെന്നാൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗത്ത് അവിശ്വസ്തത കണ്ടാൽ, അതായത് വ്യഭിചാരം ചെയ്താൽ എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ ഈ വാക്കുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു പറയുന്നത് വളരെ വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു, ഏത് കാരണവും ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഇവിടെ പറയുന്നു, അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു തിരിഞ്ഞ് ആദിയിലേക്ക്, അതെ സൃഷ്ടിപ്പിന്റെ ആ സമയത്തേക്ക്, ദൈവം വിവാഹ ശുശ്രൂഷ നടത്തിയ ആ സമയത്തേക്ക് പോകുന്നു. 6-ാം വാക്യം ഞാൻ വായിച്ചല്ലോ. 7-8 വാക്യങ്ങളിൽ അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവനവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഇനിയും വിവാഹമോചനം അനുവദിക്കാവുന്നതിന്റെ ഒരു കാരണം അവൻ പറയുന്നുണ്ട്. 9-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ആ പ്രസ്താവനയെ ഒരു ചോദ്യത്തോടുകൂടി ശിഷ്യന്മാർ പിന്താങ്ങുന്നത് രസകരമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇത്രമാത്രം കർശനമാകുന്നുവെങ്കിൽ, വിവാഹമോചനത്തിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ എങ്കിൽ, വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. ഇവരുടെ ആ ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ വിശദീകരിച്ചു. 11-ും 12-ും വാക്യങ്ങളിൽ അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും വിവാഹം കഴിക്കണം എന്നില്ല, ചില പുരുഷന്മാരും ചില സ്ത്രീകളും വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. വിവാഹം കഴിക്കാതിരിക്കുന്നത് ഒരിക്കലും പാപമല്ല. ചിലർ പിറവിയിൽ തന്നെ ഷണ്ണന്മാരായതിനാൽ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. മറ്റു ചിലരെ മനുഷ്യർ ഷണ്ണന്മാരാക്കിയതാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് നെബുക്കനേസറിന്റെ കൊട്ടാരത്തിലെ ദാനിയൽ. പ്രവാസികളെ കൂടുതൽ പ്രയോജനമുള്ളവരായി കൈകാര്യം ചെയ്യുവാൻ ഈ പദ്ധതി അവരുടെ മേൽ നിർബന്ധിച്ചാക്കുന്നതായിരുന്നു. തങ്ങളുടെ പഠനത്തിനു വേണ്ടി കൂടുതൽ സമയം വിനിയോഗിക്കുവാനും ഇങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നു. ഇനിയും സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. ഇതിന്റെ അർത്ഥം സകലവും ത്യജിച്ച് സുവിശേഷത്തിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ച ഒരു കൂട്ടം. ഇപ്രകാരം ആയിത്തീരുവാൻ ഒരു സ്ത്രീയോ പുരുഷനോ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് അനുഗ്രഹീതമത്രേ. വിവാഹം കഴിച്ചിട്ടില്ലാത്ത അനേക പ്രസംഗകരെ എനിക്കറിയാം. ഈ കാര്യത്തിൽ ദൈവം നമുക്ക് വലിയ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ ക്രിസ്തു അരുളിച്ചെയ്തു താങ്കൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചാൽ അത് ആജീവനാന്തമുള്ള ഒരു സമർപ്പണമായിരിക്കണം എന്ന്. വിവാഹമോചനത്തിനുള്ള ഒരേ ഒരു അടിസ്ഥാനം താങ്കളുടെ ജീവിത പങ്കാളി വ്യഭിചാരത്തിൽ പോകുക എന്നതാണ്. ദുർനടപ്പുള്ള ജീവിത പങ്കാളിയുടെ പ്രശ്നം കൊരിന്തിയിലെ സഭയിൽ ഉയർന്നു വന്നു. പല മതവിശ്വാസത്തിലായിരുന്നവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് കൊരിന്തിയിലെ സഭയിൽ കൂടി വന്നിരുന്നു. അന്യജാതിക്കാരായിരുന്നപ്പോൾ വിവാഹിതരായ ദമ്പതികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആരെങ്കിലും ഒരാൾ, അതായത് ഭാര്യയോ ഭർത്താവോ, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് പ്രശ്നം. അങ്ങനെ ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ വിശ്വാസിയായാൽ പിന്നെ അവരുടെ ബന്ധം എങ്ങനെയായിരിക്കണം? ഈ പുതിയ സാഹചര്യത്തിൽ പൗലോസ് തന്നെ സംസാരിക്കുന്നത് ഇപ്രകാരമാകുന്നു. 1 കൊരിന്ത്യർ 7:10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 7:10 ഞാൻ വായിക്കട്ടെ. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വരുത്. ക്രിസ്തു വിശ്വാസികൾ അല്ലാതിരിക്കുമ്പോൾ വിവാഹിതരായ ദമ്പതികളിൽ ഒരാൾ പിന്നീട് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചാൽ ആ വ്യക്തി തന്റെ വിവാഹബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതില്ല. അഥവാ വിശ്വാസിയായ വ്യക്തി ബന്ധം വേർപെടുത്തിയാലും തുടർന്നും വിവാഹം കഴിക്കാതിരിക്കണം. അല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളി നിരപ്പ് പ്രാപിച്ച് വീണ്ടും ഒന്നിച്ച് ജീവിക്കണം അവർ. 7:12 വാക്യങ്ങളിൽ അത് വ്യക്തമാണല്ലോ. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നു എങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. വ്യഭിചാരം ഒന്നും മാത്രമാണ് വിവാഹമോചനത്തിന്റെ കാരണമെന്ന് ക്രിസ്തു അരുളിച്ചെയ്തെങ്കിലും അവിശ്വാസിയായ ജീവിത പങ്കാളി ബന്ധം വേർപെടുത്തി പോകുവാൻ ഒരുപക്ഷെ ആഗ്രഹിച്ചെന്നിരിക്കും. തന്റെ ഭാര്യയോ ഭർത്താവോ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചതിനാൽ അവിശ്വാസിയായി ജീവിത പങ്കാളി പറഞ്ഞെന്നിരിക്കും, ഈ പരിപാടികളൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ നിന്നെ കല്യാണം കഴിച്ചപ്പോഴത്തേതിനേക്കാൾ സംഗതികളൊക്കെ മാറിയല്ലോ, അതുകൊണ്ട് ഈ ബന്ധത്തിൽ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിശ്വാസിയായ വ്യക്തി പോകട്ടെ എന്നാണ് പൗലോസിന്റെ പക്ഷം. അങ്ങനെ ബന്ധം ഉപേക്ഷിച്ചു പോകുന്ന അവിശ്വാസിയായ ജീവിത പങ്കാളി വേറെ വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സാഹചര്യത്തിൽ പൗലോസ് അർത്ഥമാക്കുന്നത് വിശ്വാസിയായ ഭാര്യയ്ക്കോ ഭർത്താവിനോ വീണ്ടും വിവാഹം കഴിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായി ഇരിക്കുന്നില്ല. ഇത് വിശുദ്ധ പൗലോസ് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ബദ്ധത വിവാഹ തീരുമാനം തന്നെയാണ്. അതൊരു ബന്ധനമാണെന്ന് കരുതേണ്ടതില്ല. നാം അതിനെ എപ്രകാരം കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നരകം പോലുള്ള ഒരു ഭവനാന്തരീക്ഷത്തിൽ ഒരു പുരുഷനോ സ്ത്രീയോ ജീവിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല എന്നത്രേ. ഒരിക്കലുമില്ല. തങ്ങൾക്കൊരു വിധത്തിലും ഒരുമിച്ച് ജീവിച്ചു പോകുവാൻ കഴിയുകയില്ല എന്ന് ഒരു ഭാര്യയും ഭർത്താവും കണ്ടാൽ സദാസമയവും കീരിയും പാമ്പും പോലെ വഴക്കുണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ വേർപിരിയണം എന്നത്രേ ഞാൻ പറയുന്നത്. പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള ദമ്പതിമാർ വേർപിരിയുവാൻ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഒരിക്കലും വേറെ വിവാഹം കഴിക്കുവാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ പ്രശ്നം വിവാഹമോചനമല്ല, വിവാഹമാകുന്നു. ആദ്യം തന്നെ അവർ വിവാഹിതരാകരുതായിരുന്നു. ദൈവം നമ്മെ സമാധാനത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭവനം ഒരിക്കലും ഒരു ഗുസ്തി ഗോത അല്ലെങ്കിൽ കരാട്ടെ കളിക്കേണ്ട സ്ഥലമല്ല. സ്നേഹിക്കുവാനുള്ള ഒരു സ്ഥലം, അതിനുള്ള അവസരം, അന്യോന്യം സ്നേഹം ഒഴുകുന്നതായ ഒരു അന്തരീക്ഷം. ഞാനിത് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നവരെല്ലാം വിവാഹമോചനം ചെയ്യണമെന്നല്ല അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ ഒരു ഭവനത്തിൽ അന്യോന്യം ഉരസലുകൾ ഉണ്ടായെന്നിരിക്കാം, അത് സർവ്വസാധാരണമാണ്. പക്ഷേ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്തിന് വെറുതെ കളയുന്നു? ഒന്ന് ക്ഷമിക്കരുതോ? പലപ്പോഴും ഭാര്യയെക്കുറിച്ച് ഇവളുടെ കൂടെ ജീവിക്കുവാൻ എനിക്കാകില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചാൽ അവരുടെ ഭാഗത്തായിരിക്കും മുക്കാലം തെറ്റ്. അതുതന്നെയാണ് ഭാര്യമാരുടെ കാര്യത്തിലും സത്യം. അതുകൊണ്ട് സ്വന്തം തെറ്റുകൾ കണ്ടുപിടിച്ച് പോക്കുന്നതാണ് ഏറെ അഭികാമ്യം, അനുഗ്രഹം. സ്നേഹത്തിൻ്റെതായ ഒരു കുടുംബം ദൈവം മനുഷ്യന് വേണ്ടി വിഭാവനം ചെയ്തതത്രേ. ആദിയിൽ ദൈവം വിവാഹമോചനം ഒരു വിധത്തിലും പറഞ്ഞിരുന്നതല്ല. പക്ഷേ മനുഷ്യന്റെ പാപം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ അതിന് അനുമതി നൽകിയത്. നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും വിവാഹമോചനം പാപമാകുന്നു എന്ന്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കുലപാതകം പോലെ തന്നെ പാപമാകുന്നു വിവാഹമോചനവും. പക്ഷേ ഒരു കുലപാതകനെ രക്ഷിക്കപ്പെടാമല്ലോ? വാസ്തവത്തിൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരാൾ രക്ഷപ്പെട്ടതായിരുന്നല്ലോ. ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചപ്പോൾ അവൻ മനുഷ്യവർഗത്തിന്റെ സകല പാപങ്ങൾക്കുമായിട്ടാണ് മരിച്ചത്. ക്രൂശിൽ മരിച്ച ആ കള്ളൻ കള്ളൻ മാത്രമല്ല, കൊലപാതകൻ കൂടിയായിരുന്നു. ക്രിസ്തുവിലും അവന്റെ മരണത്തിലും വിശ്വസിച്ചതിനാൽ ആ കള്ളൻ അവസാന നിമിഷം രക്ഷപ്പെട്ടു. ഒരു കള്ളന് രക്ഷിക്കപ്പെടാമെങ്കിൽ, പാപക്ഷമ പ്രാപിക്കാമെങ്കിൽ വിവാഹമോചനം നേടിയ ഒരാൾക്കും ആകാമല്ലോ. അറിയായ്മയുടെ കാലത്ത് ചെയ്തത് ദൈവം കണക്കിടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതേസമയം ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കാത്ത പക്ഷം വിവാഹമോചനം നേടിയ ഒരാൾ ഏറ്റവും വലിയ ഒരു പാപം ചെയ്തിട്ട് നടക്കുകയാണെന്ന് ഓർക്കണം. അങ്ങനെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും വിവാഹം കഴിക്കാവുന്നതാണെന്നത്രേ എന്റെ അഭിപ്രായം. ഈ അഭിപ്രായം ദൈവവചനത്തിന്റെ വെളിച്ചത്തിലുമാകുന്നു. ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്നെ കൂടി അറിയിക്കാവുന്നതാണ്. തീർച്ചയായും അതിന് നൽകേണ്ട വില നൽകി തന്നെ ഞാൻ കണക്കാക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യത്തിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. കുടുംബത്തെയും വിവാഹമോചനത്തെയും സംബന്ധിക്കുന്ന സാമൂഹിക പാപങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഭാഗം മലാക്കി ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ സർവവും കാർന്നു തിന്നുന്ന ക്യാൻസർ പോലെയുള്ള വലിയ പാപങ്ങളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഏതൊരു സമൂഹത്തെയും നശിപ്പിക്കും. നമ്മുടെ സമൂഹം അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നോർക്കുക. നാം അത് സൂക്ഷിക്കണം. 17-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു എന്ന് പ്രവാചകൻ പറയുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. ദൈവം പറയുന്നത് നിങ്ങളുടെ ഭക്തി നിർഭരമെന്ന് നടിച്ചുള്ള നീണ്ട പ്രാർത്ഥനകൾ കൊണ്ട് ഞാൻ ആകെ മുഷിഞ്ഞു. അർത്ഥമില്ലാത്ത ആ സാക്ഷ്യം പറച്ചിൽ കൊണ്ടും ഞാൻ മടുത്തു. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ മുഷിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ അവർ അർപ്പിക്കുന്ന പൊള്ളയായ ആരാധനയെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്തൊരു പ്രയാസം. ദൈവം പറയുന്നത് നിങ്ങൾക്കെന്തറിയാം പ്രയാസത്തെക്കുറിച്ച്? നിങ്ങളുടെ കപടഭക്തി നിറഞ്ഞ ആരാധന കൊണ്ട് നിങ്ങൾ എന്നെ കണ്ണുനീർ കുടിപ്പിക്കുകയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മാർത്ഥത ഇല്ലാത്ത ആരാധന കൊണ്ട് ആർക്കും പ്രയോജനമില്ല എന്നാണ്. ആരാധനക്കാരന് പ്രയാസം, ദൈവത്തിന് മുഷിപ്പ്. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തെ സേവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാകുന്നുവെങ്കിൽ ദൈവം വളരെ മുഷിഞ്ഞാണ് താങ്കളുടെ സേവനം കാണുന്നത് എന്ന് മറക്കരുത്. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. വീണ്ടും ഈ ജനത്തിന്റെ അഭിനയം നോക്കിക്കേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവം. ദൈവം ഇങ്ങനെ പറഞ്ഞതിൽ അവർ ആകെ പരിഭവപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അവർ തികച്ചും അജ്ഞരാണ്. അവർ ചോദിക്കുന്നത്, ഏത് പ്രകാരത്തിലാണ് ഞങ്ങൾ ദൈവത്തെ മുഷിപ്പിച്ചത്? ഞങ്ങൾക്കൊന്നും അറിയില്ലേ. ആ ജനത്തിന്റെ ആത്മാർത്ഥതയില്ലാത്ത കള്ള ആരാധനയെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു തരം കൊള്ളിവാക്കോടുകൂടിയ ചോദ്യം ആ ജനം ചോദിക്കുന്നത്, ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാകുന്നു. ആക്ഷേപഹാസ്യത്തോടെ ഒരു തരം ധാർഷ്ട്യത്തോടെ അവർ ദൈവം പറയുന്നതിന്റെ നേരെ വിപരീതമായി സംസാരിക്കുന്നു. ഞങ്ങൾ അവനെ എങ്ങനെ മുഷിപ്പിച്ചെന്നായി പറയുന്നത്? ഹോ, ഞങ്ങളുടെ മാത്രം ഒരു കുറ്റം. ഇത്രയും ഭക്തി കാണിച്ചിട്ടും എന്തൊരു കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്? ഈ സാഹചര്യത്തിൽ അവരോട് അറിയിക്കുവാൻ ദൈവത്തിനൊരു മറുപടിയുണ്ട്. അവൻ അവരോട് വ്യക്തമായി പറയുന്നത് എന്തെന്നാൽ, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ ന്യായവിധിയുടെ ദൈവം എന്നുള്ളിടത്ത് നീതിമാനായ ദൈവം എന്ന് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഇങ്ങനെ പറയുന്നതിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ അവർ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മാനവചരിത്രത്തിൽ ഉടനീളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം അത്രയേ ഇത്. മനുഷ്യൻ പറയുന്നത്, വളരെ വലിയ ഭാവികളായ മനുഷ്യരെ എനിക്കറിയാം, പക്ഷേ അവർ ഭൗതികമായി വലിയ സമൃദ്ധിയിലുമാണ്. ഇന്നിടത്തെ ഇന്നാരെ തന്നെ നോക്കിക്കേ, അവിടുത്തെ മക്കളെല്ലാം നല്ല നല്ല നിലയിലെത്തിക്കഴിഞ്ഞു. എനിക്കുള്ളതുപോലെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവർക്കില്ല. ഞാൻ ദൈവത്തെ സേവിക്കുവാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം ഈ അനീതിയെല്ലാം അനുവദിക്കുന്നു? ഇത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. സങ്കീർത്തനക്കാരനായ ആസാഫിനും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ദൈവത്തെ അറിയാതെയും ദുഷ്ടത പ്രവർത്തിച്ചും ജീവിക്കുന്ന ആളുകളെ ആസാഫ് തന്റെ ചുറ്റിനും കണ്ടു. ഇതെല്ലാം ചെയ്തിട്ടും ഏറ്റവും അധികം സമൃദ്ധിയിലും ആഡംബരത്തിലും ജീവിച്ച ജനങ്ങൾ അവരായിരുന്നു. അതുകൊണ്ട് ചിന്താക്കുഴപ്പത്തിലായി അവൻ എഴുതി, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നിയെന്ന്. 73 സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അവൻ ചുറ്റും നോക്കിയപ്പോൾ തോന്നിവാസം നടക്കുന്നവരെല്ലാം പണം വാരിക്കൂട്ടുന്നു, ആഡംബരത്തിൽ ആറാടുന്നു, അതേസമയം പാവങ്ങൾ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് വീണുപോകുന്നു. ഒട്ടും സമൃദ്ധിയില്ലാത്തത് പാവപ്പെട്ട ദൈവമക്കൾക്കാണ്. അവർ വിളിക്കുന്നതൊന്നും ദൈവം കേൾക്കുന്നില്ലേ? അതോ ഈ പറയുന്നതൊക്കെ മിഥ്യയാണോ? ആസാഫിന്റെ സംശയം നമുക്കൊക്കെ സാധാരണ ഉണ്ടാകുന്ന സംശയം തന്നെയാണില്ലേ? മലാക്കിയുടെ സമയത്തെ പരാതിയും ഇത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള മനോഭാവം പെട്ടെന്നൊരു മനുഷ്യനിൽ പുതിയ സാൻമാർഗിക ചിന്ത കൊണ്ടുവരും. പുതിയ സാൻമാർഗിക ചിന്ത എന്നത് ഏതോ നല്ല കാര്യമെന്ന് ചിന്തിച്ചാൽ തെറ്റി. തെറ്റിന് ചിലർ കൊടുത്ത പേര് മാത്രമാകുന്നു അത്. അങ്ങനെ പറയുന്നവർക്ക് തോന്നുന്നത്, ദൈവമുൻപാകെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ പോലും എല്ലാവരും നല്ലവരാണ്, അവർ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുവാൻ തുടങ്ങും. അങ്ങനെയുള്ള ചിന്ത ദുഷ്ടത പ്രവർത്തിക്കുവാൻ കൂടുതൽ പ്രോത്സാഹനം മാത്രമാകുന്നു നൽകുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രശ്നവും ഇതുതന്നെയല്ലേ? ഉള്ളവനില്ലാത്തവനെ ചൂഷണം ചെയ്യുന്നു, സ്വാധീനമുള്ളവർ സ്വാധീനമില്ലാത്തവരെ ചൂഷണം ചെയ്യുന്നു, പണമുള്ളവർ പണം ഇല്ലാത്തവരെ ചൂഷണം ചെയ്യുന്നു, പഠിത്തമുള്ളവർ പഠിത്തമില്ലാത്തവരെ ചൂഷണം ചെയ്യുന്നു. എത്രമാത്രം അനീതിയും അക്രമവും! എന്തുകൊണ്ട് ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നില്ല? ഈ ചോദ്യം താങ്കളുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നിട്ടില്ലേ? സങ്കീർത്തനക്കാരന് തന്റെ പ്രശ്നത്തിന് മറുപടി കിട്ടിയത് ദൈവസന്നിധിയിൽ ചെന്നതുകൊണ്ട് മാത്രമാകുന്നു. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. 73 സങ്കീർത്തനത്തിന്റെ 17 വാക്യമാണ് ഞാൻ വായിച്ചത്. നോക്കണേ, അവൻ അവന്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ മാത്രമാണ് നോക്കിയത്. അന്നേരത്തെ കാര്യങ്ങൾ, വിദൂര ഭാവിയിൽ എന്തായിരിക്കും നടക്കുവാൻ പോകുന്നതെന്ന് ചിന്തിച്ചില്ല. അവരുടെ നിത്യമായ അവസ്ഥയെക്കുറിച്ച് ആസാഫ് ചിന്തിച്ചേ ഇല്ല. സകല മനുഷ്യർക്കും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം. അനീതി കാണിച്ച് ജീവിക്കുന്നവർ അന്ന് എന്തു മറുപടി നൽകും? ഇന്ന് എന്തെല്ലാം വേണമെങ്കിൽ പറയാം, ഏതെല്ലാം വിധത്തിൽ വേണമെങ്കിലും പണം ഉണ്ടാക്കാം, പക്ഷേ ന്യായവിധി ദിവസം എങ്ങനെ കണക്ക് ബോധിപ്പിക്കുമെന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട സംഗതി. രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിക്കും അറിയാം താൻ പാപിയാകുന്നു എന്നും താൻ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നേ മതിയാകൂ എന്നും. പക്ഷെ ഉടനെ ദൈവം ന്യായം വിധിക്കും എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ദൈവം ഉടനെ ന്യായം വിധിക്കാത്തതിനാൽ ദൈവം ഒരിക്കലും ന്യായം വിധിക്കില്ല എന്നത്രേ മനുഷ്യർ ചിന്തിക്കുന്നത്. ആ ചിന്ത ഏറ്റവും വലിയ മണ്ടത്തരമാകുന്നു. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് എപ്പോഴും രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്നത് ശരിയാകില്ല. മലാക്കിയുടെ സമയത്ത് ജനങ്ങൾ ചോദിച്ചു, നീതിമാനായ ദൈവം എവിടെ? അതിൻ്റെ മറുപടി അടുത്ത അധ്യായത്തിൽ ദൈവം അവർക്ക് നൽകും. ആ മറുപടിയിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം, താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തനാണോ? താങ്കളുടെ ഭവനത്തിൽ താങ്കൾ വിശ്വസ്തനാണോ? ദൈവവുമായുള്ള ബന്ധത്തിൽ താങ്കളുടെ വിശ്വസ്തത എങ്ങനെയുണ്ട്? ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനോഭാവമാകുന്നുവോ താങ്കൾക്കുള്ളത്? താങ്കൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളത് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ശരിയായ വഴിയിലെത്തുവാൻ താങ്കൾക്ക് സാധിക്കില്ല കേട്ടോ. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും എപ്പോഴും മറ്റുള്ളവരെ മുഷിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് മറക്കാതിരിക്കുക. ദൈവത്തെ സംശയിക്കേണ്ട ഏതെങ്കിലും അവസരമുണ്ടായാൽ സംശയ നിവാരണത്തിനായി ദൈവസന്നിധിയിൽ തന്നെ ചെല്ലുന്നതാണ് ഉത്തമം. ശത്രുവായ പിശാച് സംശയങ്ങളെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മെ തെറ്റിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയം പരിശോധന ചെയ്യാം. ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദൈവത്തെ മുഷിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ദൈവത്തെ മുഷിപ്പിക്കുന്ന സകല വഴികളും നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവ വഴികളിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം.